2022 June 8 ബുധനാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും പിടിവിടാതെ കോവിഡാനന്തര രോഗങ്ങൾ കുമ്പും തുമ്പിയും പങ്ക്തിയിൽ ഫാസി പാങ്കിൽ എഴുതുന്നു. വായിക്കുന്നത് BS രാജേഷ്. കോവിഡ് സൃഷ്ടിച്ച പ്രത്യാഘാതം 2-3 വർഷങ്ങളിൽ ഒതുങ്ങുന്നതല്ലെന്ന് വ്യക്തമായി കഴിഞ്ഞു. കോവിഡ് കണക്ക് ഏതാനും മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഉയരുകയാണ്. മാത്രമല്ല മുമ്പ് കോവിഡ് ബാധിച്ചവർക്ക് പലതരം രോഗങ്ങൾ തുടരുന്നുമുണ്ട്. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഹൃദയാഘാതവും മസ്തിഷ്കാഘാതവും കൂടി വരുന്നതായാണ് ഡോക്ടർമാരുടെ നിഗമനം. ഹൃദയാഘാതവും മസ്തിഷ്കാഘാതവും സംഭവിച്ച് മരണമടയുന്നവരുടെ എണ്ണവും കൂടുന്നു. കുഴഞ്ഞു വീണു മരിക്കുന്നവരിൽ യുവാക്കളും മധ്യവയസ്കരുമുണ്ട്. നിശബ്ദ കൊലാളിയെപ്പോലെ കോവിഡ് ഇപ്പോഴും നമുക്കിടയിലുണ്ടെന്നത് ചുരുക്കം. നാളുകൾക്ക് ശേഷം സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ക്ലസ്റ്ററും രൂപപ്പെട്ടത് തൃശൂരിലാണ്. പോലീസ് അക്കാദമിയിൽ ട്രെയിനികളായ 30 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെയാണ് ക്ലസ്റ്റർ ആക്കിയത്. സ്കൂൾ തുറന്ന ബുധൻ മുതൽ വെള്ളി വരെയുള്ള 3 ദിവസത്തിനുള്ളിൽ തൃശൂരിൽ കോവിഡ് ബാധിച്ചത് 354 പേർക്കായിരുന്നു. മാർച്ചിലും ഏപ്രിലിലും 2 ഘട്ടത്തിലായിരുന്ന പ്രതിദിന രോഗബാധയാണ് 3 ദിവസങ്ങൾ 100 കടന്നത്. കോവിഡ് കാലം എന്നറിയപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ആരോഗ്യ സംരക്ഷണം തന്നെയാണ് മുഖ്യമെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു. എന്നാൽ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കാതെ രോഗത്തെയും ചികിത്സയെയും കുറിച്ച് മാത്രമാണ് സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഓർക്കണം. രോഗം, രോഗാണു, ചികിത്സ, ആശുപത്രി സൗകര്യങ്ങൾ എന്നിങ്ങനെ പോകുന്ന ചർച്ചകളിൽ ആരോഗ്യ സംരക്ഷണത്തെ വേണ്ടത്ര നാം ഉൾപ്പെടുത്തിയോ? ആയുർവേദവും ഹോമിയും എല്ലാം പ്രയോഗിച്ച് രോഗപ്രതിരോധത്തിനും ആരോഗ്യ സംരക്ഷണത്തിനുമായി ശ്രമങ്ങൾ നടത്തിയെന്നത് സത്യം തന്നെ. പക്ഷേ കോവിഡ് കുറഞ്ഞ് നിയന്ത്രണങ്ങൾ നീക്കിയതോടെ എല്ലാം പഴയപടിയായി. മാസ്കും സാനിറ്റൈസറും സാമൂഹിക അകലവും മാത്രമല്ല എന്തും എങ്ങനെയും എവിടെ നിന്നും കഴിക്കാമെന്നായി. 2 വർഷത്തെ നിയന്ത്രണങ്ങൾ സൃഷ്ടിച്ച മാനസിക പ്രശ്നങ്ങൾ മറികടക്കാൻ അടിച്ചുപൊളിച്ച് ജീവിച്ചാൽ മതി എന്നായി ചിന്ത. അതിന്റെ ഫലമായി ഹോട്ടൽ ഭക്ഷണങ്ങളെ അമിതമായി ആശ്രയിക്കുന്ന സ്ഥിതിയുണ്ടായി. ഷവർമയും അൽഫാമുമെല്ലാം ഹോട്ടലുകളിൽ യഥേഷ്ടം ആവശ്യക്കരേറിയതോടെ വൃത്തിയും വെടുപ്പുമില്ലാതെ തോന്നിയതുപോലെ ഭക്ഷണം വിൽക്കുന്ന സാഹചര്യമാണ് ഈയിടെ ഉണ്ടായ നിരവധി ഭക്ഷ്യ വിഷബാധകൾക്ക് കാരണം. അതോടൊപ്പം ജീവിതശൈലി രോഗങ്ങളും പഴയതിനേക്കാൾ ശക്തമായി തലപൊക്കി. കോവിഡിന്റെ പ്രത്യാഘാതങ്ങൾക്കിടെ അനാരോഗ്യകരമായ ഭക്ഷണശൈലിയാണ് എല്ലാം തകിടം മറിച്ചത്. അതുകൊണ്ടുതന്നെ ഭാരതീയ ചികിത്സാ സമ്പ്രദായവും ഭക്ഷണരീതിയും നിലനിർത്തേണ്ടതിന്റെ അനിവാര്യത കൂടുതൽ ശക്തമാകുന്നു. ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തവും സരളവുമായി പറഞ്ഞിരിക്കുന്ന ജീവശാസ്ത്രമാണ് ആയുർവേദം. കേരളത്തിന്റെ തനത് ആരോഗ്യ മേന്മയ്ക്ക് ആയുർവേദം നൽകിയ സംഭാവനകൾ വിസ്മരിക്കാനാകില്ല. ആരോഗ്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായ ആഹാരം, വ്യായാമം, ഉറക്കം എന്നിവയെക്കുറിച്ച് വീണ്ടും ബോധവൽക്കരണം തുടരേണ്ടിയിരിക്കുന്നു. ആരോഗ്യത്തെക്കുറിച്ച് ആരോഗ്യ വീണ്ടെടുപ്പിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകണം. കാലം തെറ്റിയുള്ള കാലവർഷം, കാലം തെറ്റിയ മഴയും കാലാവസ്ഥയിൽ ചൂടേറിയ ജലബാഷ്പം ഏറെയുണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഷിഗല്ലയടക്കം ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായ ബാക്ടീരിയകൾ പെരുകാനുള്ള സാധ്യത വളരെ കൂടുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. കോവിഡ് വ്യാപനത്തിനും ഈ കാലവർഷം വഴിവെക്കുന്നുണ്ടെന്നാണ് കരുതുന്നത്. വൈറസും ബാക്ടീരിയയുമെല്ലാം സജീവമാകുന്ന കാലം. കഴിഞ്ഞ ദിവസം തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റലിൽ ഷിഗല്ല ബാക്ടീരിയ വ്യാപനമുണ്ടായതോടെ കടുത്ത ജാഗ്രതയിലായിരുന്നു ആരോഗ്യവകുപ്പ്. മുട്ട, പാൽ, മത്സ്യം, മാംസം, വെള്ളം എന്നിവയെല്ലാം മലിനമാകുന്നതോടെ ഷിഗല്ല ബാക്ടീരിയ ബാധയുണ്ടാക്കാം. വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ കൂടുതലും പടർന്നു പിടിക്കുന്നത് ഹോസ്റ്റലുകളിലാണ്. ഭക്ഷണം ഒന്നിച്ചിരുന്ന് കഴിക്കുകയും പങ്കുവയ്ക്കുകയും ശൌചാലയങ്ങൾ കൂടുതൽ പേർ ഉപയോഗിക്കുകയും എല്ലാം ചെയ്യുന്നതിലൂടെയാണ് രോഗം പടരുന്നത്. കഴിഞ്ഞ നവംബറിൽ തൃശൂർ നഗരത്തിലെ വനിതാ കോളേജ് ഹോസ്റ്റലിലെ 57 പേർക്ക് നോറോ വൈറസും ബാധിച്ചിരുന്നു. കണ്ണുകളും മനസ്സും അടക്കം. കോവിഡ് ബാധ നമ്മുടെ മാനസികാരോഗ്യത്തെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ടെന്നതിലും സംശയമില്ല. മറവി, ഉത്കണ്ഠ, വിഷാദം, സാമൂഹ്യ മാധ്യമങ്ങളോടുള്ള അടിമത്തം തുടങ്ങി നിരവധി മാനസിക പ്രശ്നങ്ങളും പിരിമുറുക്കങ്ങളും തുടരുകയാണ്. മറ്റ് അവയവങ്ങളുടെ പ്രശ്നങ്ങളും ഗുരുതരമായി തുടരുന്നുണ്ട്. കണ്ണുകൾക്ക് സംഭവിച്ച രോഗങ്ങളും പലവിധമാണ്. കണ്ണിന് ചുവപ്പ്, ചോർച്ചിൽ, ചുട്ടുനീറ്റൽ, വീളകെട്ടൽ തുടങ്ങിയ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് കോവിഡ് ബാധ കൊണ്ടാകണം എന്ന് കരുതി വേണം നമ്മുടെ തുടർ പ്രവർത്തനമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കോവിഡ് വിമുക്തരിലും കണ്ണുകളിൽ ചുട്ടുനീറ്റം, വരൾച്ച, കണ്ണിൽ എന്തോ കിടക്കുന്നത് പോലെ തോന്നുക തുടങ്ങിയവയാണ് കൂടുതലായി കണ്ടുവരുന്നത്. പ്രമേഹ രോഗികളുടെ പ്രമേഹം വർദ്ധിക്കുന്നതിനും അതുവഴി പ്രമേഹ നേത്രരോഗങ്ങളും ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു. കോവിഡ് വ്യാപനകാലത്ത് ആശുപത്രിയിൽ പോകാൻ ഉള്ള മടി കാരണം കാഴ്ച നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. കോവിഡ് ഭയം, മറ്റ് മാനസിക സംഘർഷങ്ങൾ എന്നിവ പലരുടെയും പ്രമേഹമടക്കമുള്ള രോഗങ്ങളെ വർദ്ധിപ്പിച്ചു. അത് പ്രമേഹജന്യ നേത്രരോഗത്തെയും വർദ്ധിപ്പിച്ചു. റെറ്റിനയിൽ രക്തസ്രാവമുണ്ടാകുകയും റെറ്റിന വിട്ടുപോകുകയും അന്ധതയിലേക്ക് എത്തുകയും ചെയ്തവരുണ്ട്. കോവിഡ് നേരിട്ടല്ലാതെ ഒളിപ്പോർ നടത്തി തളർത്തിയവർ ഏറെയുണ്ട്. വീടുകളെല്ലാം ക്ലാസ് മുറികളും ഓഫീസുമായപ്പോൾ ഓൺലൈൻ ജോലികൾ ഏറ്റവും അധികം ക്ഷീണിപ്പിച്ചത് കണ്ണുകളെയായിരുന്നു. മൊബൈലും ലാപ്ടോപ്പുമെല്ലാം യുക്തിപൂർവ്വം അല്ലാതെ ഉപയോഗിച്ചവർക്ക് നിരവധി നേത്ര ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. ഡിജിറ്റലൈസ്ഡ് എന്ന ഈ രോഗാവസ്ഥ ഇപ്പോഴും തുടരുന്നു എന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. കണ്ണുകൾക്ക് കഴപ്പ്, വേദന, കണ്ണിന് ചുവപ്പ്, വരൾച്ച, കാഴ്ചക്കുറവ്, തലവേദന, വസ്തുക്കളെ രണ്ടായി കാണുക, അങ്ങനെ രോഗലക്ഷണങ്ങൾ പലവിധമായിരുന്നു. എന്തായാലും ശരീരത്തിന്റെ അടിതൊട്ട് മുടി വരെ കോവിഡും കോവിഡാനന്തര രോഗങ്ങളും മനുഷ്യനെ ഒളിഞ്ഞും തെളിഞ്ഞും പിടികൂടുന്നുണ്ടെന്ന് നമ്മൾ മറക്കാതിരിക്കണം.